2022 March 13 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന്. കനിവിന്റെ പേരാണ് ആശ്രയ. അപ്രതീക്ഷിത രോഗ സാഹചര്യങ്ങളിൽ തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് വഴിവെളിച്ചമാണ് ആശ്രയ എന്ന കൂട്ടായ്മ. കാൽനൂറ്റാണ്ടിലേറെയായി ആർജവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ അമരക്കാരി ശാന്ത ജോസിനായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന സർക്കാർ വനിതാ രത്ന പുരസ്കാരം. ഫീച്ചർ തയ്യാറാക്കിയത് രമ്യ മുകുന്ദൻ, വായിക്കുന്നത് രമ്യ. മനസ്സുണ്ടെങ്കിൽ നടക്കാത്തത് എന്താണ്? ഒന്നുമില്ല. എന്റെ 26 വർഷത്തെ അനുഭവം അതാണ്. കയ്യിൽ ഒന്നുമില്ലാതെ സഹാനുഭൂതി മാത്രം മനസ്സിൽ കരുതിയാണ് ഈ മഹാദൗത്യത്തിന് ഇറങ്ങിയത്. ഇന്നിപ്പോൾ മനസ്സു നിറയുന്നുണ്ട്. കൂട്ടായ്മയുടെ വിജയം, ഒരുപാട് മനസ്സുകൾ ഒത്തുചേർന്നു. ഇനിയും ഞങ്ങളുടെ മുന്നിൽ ഏറെ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ വർഷവും സേവന സന്നദ്ധരായി പുതിയ ആളുകൾ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. നന്മ അവസാനിച്ചിട്ടില്ലെന്ന തിരിച്ചറിവ് ഇന്നത്തെ കാലത്ത് വളരെ വലുതാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ 7-ാമത്തെ നിലയിൽ ക്യാൻസർ രോഗികളുടെ വെളിച്ചമായ ആശ്രയ എന്ന 3 അക്ഷരമുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ട ശാന്ത ജോസിനെ പങ്കുവയ്ക്കാൻ കണ്ണീരിന്റെ വേദനയും സംതൃപ്തിയുടെ തെളിച്ചവും പകർന്ന എത്രയെത്രയോ അനുഭവങ്ങളുണ്ട്. പ്രൊഫസർ മേരി മാത്യു, പുഷ്പ ആൻഡ്രൂസ് എന്നീ സുഹൃത്തുക്കളുടെ പിന്തുണയോടെ അവർ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് 1 വർഷത്തിൽ 1 കോടിയോളം രൂപയുടെ വിവിധ സേവനങ്ങൾ ആർജവത്തോടെ ചെയ്യുന്ന കൂട്ടായ്മയായി വളർന്നത്. ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ വനിതാ രത്ന പുരസ്കാരം ശാന്ത ജോസിനെ തേടിയെത്തിയത്. ഓർക്കാപ്പുറത്തെ കാഴ്ചകൾ. നൈജീരിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ അനുജന് പെട്ടെന്ന് തൊണ്ടയിൽ ഒരു വയ്യായിക വന്നു. അങ്ങനെയാണ് RCCയിൽ എത്തുന്നത്. ചികിത്സയ്ക്ക് അവിടെ എത്തുന്നതും അല്ലാതെ എത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രോഗിയായോ രോഗിയുടെ കൂടിയോ ചെല്ലുന്നത് വേറെ ഒരു തരം അനുഭവമാണ്. വെളിച്ചം കെട്ടുപോയ മുഖങ്ങളുള്ള അവിടെ കൂടി നിന്ന മനുഷ്യർ വല്ലാത്ത നോവായി മാറി. തൊട്ടടുത്തു നിന്ന് എത്തിയിട്ട് പോലും മടങ്ങുമ്പോഴേക്കും ഞങ്ങൾ തളർന്നു പോയിരുന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല എന്നതാണ് വാസ്തവം. രോഗികളുടെ ജീവിതാവസ്ഥകൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. വളരെ സാധാരണക്കാരാണ് അവരിൽ കൂടുതൽ പേരുമെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ അറിയാം. ദൈന്യത അപ്പാടെ പകർത്തി വെച്ചിട്ടുണ്ട്. വളരെ ദൂരെ നിന്നുമാണ് അവർ വരുന്നത്. വായിക്കാൻ അറിയാത്തവരും ഓരോ ടെസ്റ്റുകൾക്കും പരിശോധനകൾക്കും എങ്ങോട്ട് പോകണമെന്നറിയാതെ പരക്കം പായുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ. അന്ന് RCC വികസിച്ചു വരുന്നതേയുള്ളൂ. അതിന്റെ കുറവുകളുമുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സു പറഞ്ഞു. കഞ്ഞിവെള്ളം പകർന്ന അറിവുകൾ. അന്നത്തെ RCC ഡയറക്ടർ ഡോക്ടർ എം കൃഷ്ണൻ നായരെ ചെന്നു കണ്ടു. എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ എന്തു വേണമെന്ന് ഒരു രൂപവും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. മാതൃകയാക്കാൻ മുന്നിൽ പദ്ധതികളുമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ടെന്ന ധൈര്യം പകർന്നു. ക്യാൻസറിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ആദ്യമായി 1-2 ബോധവൽക്കരണ ക്ലാസുകൾ ഞങ്ങൾക്ക് RCCയിൽ നിന്നും ലഭിച്ചു. അതോടെ ആത്മവിശ്വാസമായി. അങ്ങനെ 1996 ഞങ്ങൾ ആദ്യ ചുവട് വെച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് 45 പേർ അപ്പോഴേക്കും വന്നു. രോഗികളുടെ ബന്ധുക്കളെ ആശുപത്രിയിൽ സഹായിക്കുകയായിരുന്നു ആദ്യ പടി. ആയിടേക്കാണ് കീമോ കഴിഞ്ഞവർക്ക് ക്ഷീണം മാറ്റാൻ കഞ്ഞിവെള്ളം കൊടുത്തുകൂടെ എന്ന് കീമോ വാർഡിലെ സിസ്റ്റർ മെറ്റിൽഡ ചോദിച്ചത്. ക്ഷീണം മാറാൻ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് കാന്റീനിൽ നിന്നും കഞ്ഞിവെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി. രോഗികൾക്കത് വലിയ ആശ്വാസമായിരുന്നു. ആദ്യമൊന്നും അവർ മിണ്ടാനൊന്നും കൂട്ടാക്കില്ലായിരുന്നു. പതിയെ പതിയെ അവർ സംസാരിച്ചു തുടങ്ങി. വിഷമങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു. സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്തനം നീക്കിയവർക്ക് അന്നൊക്കെ വലിയ പ്രയാസമാണ്. അവരെ ധൈര്യപ്പെടുത്തും. ആശങ്കപ്പെടാനില്ലെന്ന് അവർക്ക് ഉറപ്പ് നൽകുമ്പോൾ വേദനകൾക്കിടയിലും മുഖത്ത് ഒരു ആശ്വാസം തെളിയും. കരുണയുടെ കരങ്ങൾ. മനസ്സും ശരീരവും കൊണ്ടു മാത്രം RCCയിൽ ഒന്നുമാകില്ലെന്ന് ബോധ്യപ്പെട്ട നാളുകളായിരുന്നു പിന്നെ. അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പല അനുഭവങ്ങളും പഠിപ്പിച്ചു. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഈ കാര്യം പറഞ്ഞു. എല്ലായിടത്തു നിന്നും പലവിധ സഹായങ്ങൾ ലഭിച്ചു. രോഗം ഭേദപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്കും മുന്നോട്ടേക്ക് പോകാൻ താങ് വേണ്ടിയിരുന്നു. കിട്ടാവുന്നവരോടെല്ലാം ചോദിച്ചു. ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളും സ്ഥാപനങ്ങളും പിന്തുണച്ചു. പടിപടിയായാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നത്. ഇപ്പോൾ 1 വർഷത്തിൽ 1 കോടി രൂപയുടെ സഹായത്തിലെത്തി. എല്ലാ വർഷവും മാർച്ചിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ വേഗത ഇത്തിരി കുറയും. അപ്പോഴേക്കും ഫണ്ട് വിതരണം പൂർത്തിയായിരിക്കും. അതാണ് കാരണം. എന്നാൽ ഒരിക്കൽ പോലും അടുത്ത മാസത്തേക്ക് എന്തു ചെയ്യുമെന്ന ആശങ്ക തോന്നിയിട്ടില്ല. നന്മ എന്ന വാക്കിന്റെ അർത്ഥം ജീവിതത്തെ അടയാളപ്പെടുത്തിയ കാൽനൂറ്റാണ്ടു കാലത്തെ അനുഭവങ്ങൾ കൂടിയുള്ളപ്പോൾ എന്തിനാണ് അധൈര്യപ്പെടുന്നത്? ഇപ്പോൾ 400 അംഗങ്ങളുണ്ട് ആശ്രയയിൽ. സന്നദ്ധ പ്രവർത്തനത്തിന് ഇവിടെ എത്തുന്നവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം രോഗികൾക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കിടന്നാൽ അന്ന് ഉറക്കം വരില്ലെന്നതാണ് ഞങ്ങളുടെ അനുഭവം. RCCയിലെ പീഡിയാട്രിക് വാർഡിൽ കീമോതെറാപ്പി കഴിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തം പോലെയാണ്. ഞാൻ ബാഗിൽ എപ്പോഴും മിഠായി കരുതും. ചില മിടുക്കന്മാർ കാണുമ്പോഴേ മിഠായി ചോദിക്കും. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുമ്പോൾ കീമോയുടെ ക്ഷീണത്തിലാണെങ്കിലും പാടുപെട്ട് കണ്ണു തുറന്ന് സന്തോഷത്തോടെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. കളിപ്പാട്ടങ്ങളൊക്കെ ധാരാളമായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഒന്ന് കിട്ടിയാലും അടുത്ത ദിവസം മുറിയിലെത്തി വീണ്ടും ചോദിക്കുന്ന കുസൃതി കുരുന്നുകളുമുണ്ട് അവിടെ. തളരാതിരിക്കാൻ എന്നും തണൽ. ക്യാൻസർ പലപ്പോഴും കുടുംബത്തെ അപ്പാടെ തകർത്തു കളയുന്ന ധാരാളം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗികളുടെയും കുടുംബങ്ങളുടെയും പുനരധിവാസത്തിൽ ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് ക്യാൻസർ വന്നതുകൊണ്ട് പഠനം മുടങ്ങിയ ധാരാളം കുട്ടികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 300 പേർ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ചികിത്സക്കിടെ ലോൺ മുടങ്ങി ജപ്തി നേരിടേണ്ടി വന്ന കുടുംബങ്ങളൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. അവരെയൊക്കെ പരമാവധി ചേർത്തു നിർത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ വരുന്നതിനും പോകുന്നതിനുമുള്ള വണ്ടിക്കൂലിയും അർഹർക്ക് നൽകുന്നുണ്ട്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ആശ്രയ കോർഡിനേറ്റർമാർ ആശുപത്രിയിൽ കാണും. പാലിയേറ്റീവ്, എഡ്യൂക്കേഷൻ, റീഹാബിലിറ്റേഷൻ എന്നിങ്ങനെ ഓരോ വിഭാഗത്തിനും ചുമതലക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതെല്ലാം തൊട്ടടുത്തുള്ള ജീവിതങ്ങളാണ്. ചില അമ്മമാർ മക്കളുടെ കല്യാണ കാര്യം വന്നു പറയും. നമ്മളെല്ലാവരും വിചാരിച്ചാൽ അസാധ്യമായത് എന്താണുള്ളത്? ഒരാൾ കമ്മൽ കൊണ്ടുവരും, മറ്റൊരാൾ സാരി കൊണ്ടുവരും. ഇങ്ങനെ ധാരാളം കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ വീൽചെയറുകൾ, ഡയപ്പറുകൾ തുടങ്ങിയവയൊക്കെ ശേഖരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. പുനരധിവാസത്തിന് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതും അഭിമാനമാണ്. കോവിഡ് കാലത്ത് പൊതുഗതാഗതം നിലച്ചപ്പോൾ രോഗികളുടെ യാത്രകൾക്ക് സഹായം ചെയ്യാൻ സാധിച്ചു. അതേപോലെ ആശുപത്രിക്ക് തന്നെ കോവിഡ് കെയർ ഫണ്ട് നൽകി. അവരും വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് തരുന്നത്. 25 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ആശ്രയക്ക്. സ്വന്തമായി കെട്ടിടമോ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ആശ്രയയുടെ പ്രവർത്തനം. പ്രാർത്ഥനയും പ്രവർത്തനവും. ഒരുപാട് പേർ ഞങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കിയിട്ടുണ്ട്. ഒന്നിനു പോലും ഞാൻ ചെവി കൊടുത്തിട്ടില്ല. പറയുന്നവർ പറയട്ടെ എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും പ്രവർത്തനങ്ങൾക്ക് ബ്രേക്ക് ഇടേണ്ടി വന്നിട്ടില്ല. കൂട്ടത്തിലുള്ള കുറെ പേർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പകരം കയറും. അങ്ങനെ ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്നും വലിയ പിന്തുണ വേണ്ടിവരും. എനിക്കത് ആവോളം ലഭിച്ചിരുന്നു. ഭർത്താവ് ജോസ് വി ശങ്കുരിക്കൽ വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയറും ബോർഡ് അംഗവുമായിരുന്നു. ഇടുക്കി ഡാമിന്റെ ചുമതലയുമായി 10 അവിടെയായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. കൊച്ചിയിൽ അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടറായ നിമ്മി ജോസ്, അമേരിക്കയിൽ എഞ്ചിനീയറായ ജൂബി ജോസ് എന്നിവരാണ് മക്കൾ. സേവ്യർ മാത്യു, ജോയ് ചാക്കോ എന്നിവരാണ് മരുമക്കൾ. ശില്പ സേവ്യർ, ജോസ് സേവ്യർ, നവ്യ ചാക്കോ, നയന ചാക്കോ എന്നിവരാണ് കൊച്ചുമക്കൾ. പ്രവർത്തനവും പ്രാർത്ഥനയും ഒത്തുചേരുമ്പോൾ നടക്കാത്തത് ഒന്നുമില്ല. ആ വിശ്വാസമാണ് ഈ നിമിഷത്തിലും ശാന്ത ജോസിനെ നയിക്കുന്നത്. കാൽനൂറ്റാണ്ടത്തെ സേവന സന്നദ്ധമായ ജീവിതത്തിലും അവരുടെ മനസ്സിലുള്ളത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന ഒരൊറ്റ ചോദ്യം മാത്രമാണ്. ആ ചോദ്യമാണ് ഈ പ്രകാശ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും.